ആമ്പലിൻ്റെ തണുപ്പും സൗരഭ്യമുള്ള പെൺകുട്ടികളുടെ നാടായിരുന്നു ആദ്യ ദേശം. അവരുടെ കണ്ണുകൾ വെള്ളത്തിൽ മീനെന്ന പോലെ സദാ ഇളകിക്കൊണ്ടിരുന്നു. അധരങ്ങളിൽ എപ്പോഴും നനവൂറി നിന്നു. അവരുടെ കവിളുകൾ ജലപാളികൾ പോലെ മിന്നി. അവരുടെ കൈത്തലം തണുത്തും മിനുസമായും ഇരുന്നു. അവരുടെ മുലയിടുക്കുകളിൽ ഉപ്പും വെള്ളവും മണുത്തു. അവരുടെ നാഭി മധുരജലമൂറുന്ന ഒരു ഇറവ പോലെയായിരുന്നു. ചക്കങ്കണ്ടത്തെ വീട്ടിൽ നിന്ന് ശൈലജയെ തിരിച്ചുകൊണ്ടാക്കുമ്പോൾ ചന്ദ്രമോഹൻ അയാളുടെ അമ്മയോടും ബന്ധുക്കളോടും പറഞ്ഞിരുന്നു, ചേറ്റിലെ താമര വിരിയൂ. ചക്കങ്കണ്ടം ചേറല്ല, മനുഷ്യമരത്തിൻ്റെ കൂമ്പാരമാണ്. ഏക്കറുകളോളം അത് നിറഞ്ഞു പൊന്തിക്കിടക്കുന്നു. കോടി ലക്ഷാർച്ചനകൾ നടത്തിയാലും ഇതിൽ താമര വിരിയില്ല. പടിഞ്ഞാറേ താഴത്തിപ്പോൾ ആമ്പലുകളില്ല. എല്ലാം കടയോടെ ചീഞ്ഞുപോയി. താമര മണക്കുന്ന പൂങ്കാറ്റില്ല. കാറ്റിന് ഭംഗിയുമില്ല. നക്ഷത്രക്കണ്ടലുകളുടെ കാട്ടിലേക്ക് ചന്ദ്രമോഹൻ കയറി വരുന്നത് കണ്ടപ്പോൾ ശൈലജയ്ക്ക് വിശ്വാസം വന്നില്ല. ആദിദേശത്തെ മീൻപിടുത്തക്കാരെ ആദ്യമായിട്ടൊന്നുമല്ല പോലീസ് തല്ലുന്നത്. ഇപ്പോഴും ഇതൊന്നും ലോകമറിയാൻ പോകുന്നില്ലെന്നാണ് അവർ കരുതിയിരുന്നത്. എന്നാൽ പുറം ലോകം ഓടിക്കൂടുന്നത് കണ്ട് ആദിയിലുള്ളവർ അതിശയിച്ചു. അക്കൂട്ടത്തിൽ ചന്ദ്രമോഹൻ ഉണ്ടാവുമെന്ന് ഊഹിക്കാൻ പോലും ശൈലജയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. ഇയാളാണോ പോലീസിനെ വിരട്ടിയ ധീരവനിത? ചക്രമാക്കൽ ചോദിച്ചു. ചന്ദ്രമോഹൻ ഒരു ചെറുപുഞ്ചിരിയോടെ അവളെ നോക്കി. മറുപടി പറയാതെ ചിറകു വിരിച്ച് ഒരു വെള്ളഞാറയെ പോലെ പറന്ന് കണ്ടൽകാട്ടിൽ ഒളിക്കാൻ ശൈലജ ആഗ്രഹിച്ചു. എന്നിട്ട് അവിടെയിരുന്ന് ആരും കാണാതെ ചന്ദ്രമോഹനെ നോക്കണം. എന്തായിരിക്കും അയാൾക്കിപ്പോൾ അവളോട് തോന്നുന്നത്? പുച്ഛം, പരിഹാസം, സഹതാപം. അഭിനന്ദനങ്ങൾ, ചന്ദ്രമോഹൻ പറഞ്ഞു. അയാളുടെ ശബ്ദത്തിൽ എന്തോ പരിഭവം കലർന്നിട്ടുണ്ടെന്ന് ശൈലജയ്ക്ക് തോന്നി. അവൾ മുഖം വിളറി നിന്നു. ചന്ദ്രമോഹൻ്റെ മുഖം വിഷാദഭരിതമാണ്. അയാളുടെ ശബ്ദം ഇടറിയതാണ്. അയാൾ വിഷമിക്കുന്നുണ്ട്. വിഷമിക്കാൻ കാരണം ശൈലജയാണ്. അവൾക്ക് അവിടുന്ന് പോയാൽ കൊള്ളാമെന്നുണ്ട്. അവൾക്ക് അവിടെ തന്നെ നിൽക്കണമെന്നുണ്ട്. അവൾക്ക് അയാളോട് സംസാരിക്കണമെന്നുണ്ട്, സംസാരിക്കണ്ട എന്നുമുണ്ട്. അയാൾ നീങ്ങിയിടത്തേക്കൊക്കെ ശൈലജയുടെ കണ്ണുകളും നീങ്ങി. വല്ലപ്പോഴും വന്നുകൊള്ളുന്ന അയാളുടെ നോട്ടങ്ങൾ ഓരോന്നും അവളെ ആഴത്തിൽ വേദനിപ്പിച്ചു. വീണ്ടും വീണ്ടും ആ നോട്ടങ്ങൾക്കായി അവൾ കൊതിക്കുകയും ചെയ്തു. അയാൾ നോക്കാതിരിക്കുമ്പോഴൊക്കെ അവളുടെ മനസ്സ് പിടഞ്ഞു. എന്നെ നോക്കൂ, എന്നെ നോക്കൂ, അവൾ പിറുപിറുത്തുകൊണ്ടേയിരുന്നു. അയാൾ പെട്ടെന്ന് എഴുന്നേറ്റ് പോകുമോ എന്നവൾ ഭയന്നു. പോയാൽ ഇനി ഒരിക്കലും അയാൾ തിരിച്ചു വന്നില്ലെങ്കിലോ എന്നവൾ തകർന്നു. പോകരുതെന്ന് പറയാൻ അവൾ ആഗ്രഹിച്ചു. ചക്കങ്കണ്ടത്തെ വീട്ടിലെ കിടപ്പുമുറിയിൽ വെച്ചോണം അയാളുടെ അരക്കെട്ടിൽ ചുറ്റിപ്പിടിച്ച് കിടക്കാൻ അവൾ ആഗ്രഹിച്ചു. ആഗ്രഹത്തിൻ്റെ തീവ്രതയാൽ അവൾ ആകെ വലിഞ്ഞു മുറുകി. കഥ തീർന്നു. കഥാരാവ് പിരിഞ്ഞു. വെളിച്ചമകന്നു. തമ്പുരാന്റെ കൊട്ടിലിനു മീതെ പടർന്നു പന്തലിച്ചു നിന്നിരുന്ന പൂപ്പരത്തിയുടെ ചോട്ട് ശൈലജ മാത്രം ബാക്കിയായി. ഇവിടെ വെച്ചാണ് അവർ ആദ്യമായി ചന്ദ്രമോഹനെ കണ്ടത്. ഇവിടെ വെച്ചാണ് അവൾ അവനെ പിരിഞ്ഞത്. ഇവിടെ വെച്ച് അവൾക്ക് അവനെ വീണ്ടെടുക്കണം. കാറ്റ് പൂപ്പരത്തിയുടെ ചോട്ടിൽ ഇളം മഞ്ഞ നിറമുള്ള മെത്ത വിരിച്ചിരിക്കുന്നു. അത് ശൈലജയ്ക്കുള്ള ക്ഷണമാണ്. ശൈലജ കാത്തു നിൽക്കുകയാണ്. കാത്തു നിൽക്കണമെന്ന് ചന്ദ്രമോഹൻ പറഞ്ഞിട്ടില്ല. കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. ഇങ്ങോട്ട് വരുമെന്ന് ഒരു സൂചന പോലും കൊടുത്തിട്ടില്ല. പിന്നെന്തിന് ശൈലജ കാത്തു നിൽക്കുന്നു? അവളുടെ ഉള്ളിൽ നൂറുനൂറ് ചിത്രശലഭങ്ങൾ ഇളകുകയാണ്. ചന്ദ്രമോഹന്റെ കണ്ണുകൾ തൊട്ടയിടത്തൊക്കെ ആമ്പലുകൾ പൊട്ടിവിരികയാണ്. ശൈലജയുടെ മുഖം ചുവന്നു തുടുക്കുന്നു. രക്തമിരച്ചു കയറി കവിളുകൾ പൊള്ളുന്നു. മുലകൾ കനത്തു വിങ്ങുന്നു. തുടകൾ വിറയ്ക്കുന്നു. അനുഭൂതിയുടെ എല്ലാ അറകളിലും തേൻ നിറഞ്ഞ് വിങ്ങി വേദനിക്കുന്നു. എൻ്റെ തമ്പുരാനെ, ശൈലജ തേങ്ങി. ഇവിടെ വെച്ചാണ് ഞാൻ അവനെ പിരിഞ്ഞത്. ഇവിടെ വെച്ചാണ് എനിക്കവനെ വീണ്ടെടുക്കേണ്ടത്. അസഹ്യമായ ദുർഗന്ധമുള്ള ഒരു കാറ്റ് വീശി. ഇരുട്ടിൽ അമ്പലത്തിൻ്റെ സ്വർണം പൂശിയ മേൽക്കൂര പല്ലിളിച്ചു കാട്ടി. കരയാനൊരു മണ്ണട്ട പോലും ഇല്ലാത്ത പടിഞ്ഞാറേ താഴത്തിൻ്റെ നിശബ്ദത ശൈലജയെ ഭയപ്പെടുത്തി. ദൂരെ കത്തിക്കരിഞ്ഞ കണ്ടലുകളുടെ അസ്ഥികൂടങ്ങൾ അവളെ കൈകാട്ടി വിളിച്ചു. മുഴിഞ്ഞു കത്തുന്ന വിളക്കുമായി അകലെ അകലെ നിന്ന് ഒരു തോണി ഒഴുകിവരുമെന്ന പ്രതീക്ഷയോടെ പുലരും വരെ ശൈലജ അതേ നിൽപ്പു നിന്നു. ചന്ദ്രമോഹൻ വന്നില്ല.